നമസ്കാര സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് 18-ാം തീയതി June 2020 കൊറോണ മഹാമാരി ആകെ മൊത്തം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ചൈന പല കലാപരിപാടികളും ഇന്ത്യൻ അതിർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ബസ് വ്യവസായം തകർന്നത് എങ്ങനെയെന്നതിനെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊരു വ്യവസായം തകർന്നു എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു പുതുമയോ അല്ല അത്ഭുതമോ നമുക്ക് വകുപ്പില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെയല്ല, മറ്റെല്ലാ വ്യവസായങ്ങളും തകർന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇത് തൊഴിലാളി പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, പിന്നെ മറ്റുദ്യോഗസ്ഥ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ പല കാരണങ്ങളും കൊണ്ടാണ്. പക്ഷെ കേരളത്തിലെ ബസ് വ്യവസായം, പ്രത്യേകിച്ച് സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജീവശ്വാസം കിട്ടാതെ പിടയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഒരിക്കലും തൊഴിലാളി പ്രശ്നം കൊണ്ടല്ല, അതൊരു പോളിസി പ്രശ്നം കൊണ്ടാണ് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ ബസ്സുകൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ എല്ലാ കളറെല്ലാം ഒന്ന് തന്നെ, നീല കളറിൽ, പക്ഷേ അത് ഒന്ന് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ്, അതായത് ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പേ ഉള്ളൂ. പിന്നെയുള്ളത് ഓർഡിനറി, ചെറിയ ദൂരത്തിൽ പോകുന്ന ഓർഡിനറി ബസ്സുകൾ, പിന്നെ സിറ്റി ബസ്സുകൾ. അപ്പോൾ അതിന് ആദ്യം പറയാമെന്ന് വെച്ചാൽ, സിറ്റി ബസ്സുകൾക്കാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് കുറച്ചും സാധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർ ചെറിയ ദൂരെ ഓടുന്നുള്ളൂ, ആകെ ഒരു 5-10 കിലോമീറ്റർ ഓടുന്നു. അത് എത്ര 500 മീറ്റർ ആയാലും ശരിക്കൊക്കെ ഒരു സ്റ്റോപ്പിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാലും 8 രൂപ മിനിമം പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ ഇഴഞ്ഞു നീങ്ങുന്ന കുറച്ച് ബസ് സർവീസുകളാണെങ്കിൽ കൂടിയും അവരുടെ അധ്വാനം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം അധ്വാനം ചെയ്തു കഴിഞ്ഞാലും അത്ര കിട്ടുമെന്നറിയില്ല. എന്നാലും പല പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർ പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ആ ചെറിയ ദൂരത്തിലുള്ള മിനിമം ചാർജ് കൂടിയത് കാരണം. പിന്നെയുള്ള പ്രധാന പ്രശ്നം, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നമായിട്ട് വരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ കാര്യത്തിലാണ്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ കാര്യത്തിൽ നമുക്കറിയാം, ട്രെയിൻ കേരളത്തിലെ അധിക ട്രെയിൻ റൂട്ടുകൾ ഇപ്പം ഡബിൾ ലൈൻ ട്രാക്ക് ആക്കിയതുകൊണ്ട്, ട്രാക്ക് ഡബിളിങ് നടന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിൽ ട്രെയിൻ ഓടിയെത്തുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇഷ്ടംപോലെ ട്രെയിനും ഉണ്ട്. കൊറോണ കാലത്ത് ഈ സമയമല്ല പറയുന്നത്, ഇതിന് തൊട്ട് മുമ്പിലത്തെ കാര്യം പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ ഗവൺമെൻറ് നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൽ പോകുന്നൊരു ശീലം അത് ഉണ്ടാക്കിയെടുത്തിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് പോകണമെങ്കിൽ 2.5 മണിക്കൂർ 2.5 മണിക്കൂർ ബസ് എടുക്കുമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്തുന്ന ട്രെയിനിൽ നിന്ന് ലാഭമാണ്, ഇന്ന് ലഭ്യമാണ്, ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ടൈം നമ്മൾ ആ ആപ്പൊക്കെ നോക്കി പോയാൽ ഒരു 1.5 മണിക്കൂർ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ പോലും ശരിക്കും നമ്മൾ ഒരു മണിക്കൂറോളം നമുക്ക് ആ സമയത്ത് ലാഭിക്കാം, പൈസയും കുറവാണ് അല്ലേ. അതെ. പിന്നെയുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ട്രെയിന് ആ ഒരു ഇതുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഈ ട്രാഫിക് ബ്ലോക്കാണ്, ഒരിക്കലും എത്തില്ല. സ്ഥിരമായൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് സ്ഥിരം എത്തുന്ന ചില റൂട്ടുകളുണ്ട്, ചില റൂട്ട് സമയങ്ങളുണ്ട്. അതായത് രാവിലെ ചില സമയത്ത് 3-4 വണ്ടികൾ പോകുന്ന റെയിൽവേ ക്രോസിങ്ങുകൾ, ആ ക്രോസിങ്ങൾ എല്ലാ ദിവസവും നിർത്തിയിടുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ബസ്സിന് പോവാതെ തൊട്ട് മുമ്പിലത്തെ ബസ്സിന് പോയാൽ പോരെ എന്നൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഒന്നും കിട്ടില്ല, ഈ ബ്ലോക്കൊന്നും വരില്ല. അപ്പോൾ ട്രാഫിക് ബ്ലോക്കിൻ്റെ പ്രശ്നം, നല്ല റോഡില്ലാത്ത പ്രശ്നം, റോഡ് മുൻകാലത്ത് നിന്നൊക്കെ കുറച്ച് നല്ല വന്നിട്ടുണ്ട്, എന്നാലും സമയത്തിന് എത്താൻ പറ്റുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലുള്ളത്. പിന്നെ ഇപ്പോൾ KSRTC വന്നതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അവരുടെ ഒരു കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്, എന്നാലും കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ അതിൽ മൂന്നാമത് ഇതിലാണ് ഏറ്റവും കൂടുതൽ ബസ്സുകളെന്നു വെച്ചാൽ ഓർഡിനറി ബസ്സുകൾ, അതായത് ചെറിയ ദൂരത്തിൽ 10-15 കിലോമീറ്റർ ദൂരത്തിൽ പോകുന്ന ഓർഡിനറി ബസ്സുകളുടെ ഒരു കാര്യം. അപ്പോൾ ഈ ഓർഡിനറി ബസ്സുകളിൽ പിന്നെ ആളുകൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കയറാതിരിക്കാൻ, അല്ലെങ്കിൽ കയറുന്നത് നിർത്തിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. കാരണം അത് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കൊറോണ കാലത്ത് കൂടുതലും പബ്ലിക് യൂട്ടിലിറ്റി വെഹിക്കിൾസ്, അതായത് പൊതുവാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ വണ്ടിയുണ്ട്, സ്വകാര്യ വാഹനമുണ്ട്, 1-2 കാറുണ്ട്, ബൈക്കുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം വലിയ ബുദ്ധിമുട്ട് പൊതുവാഹനങ്ങളില്ല എന്ന് പറഞ്ഞപ്പോഴും ആർക്കും തോന്നിയിട്ടില്ല ബുദ്ധിമുട്ടുണ്ട് എന്നത്. എന്നാലും കാരണം എന്ന് വെച്ചാൽ, ആളുകൾ കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട് തന്നെ പൊതുവാഹനങ്ങൾ ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലേക്ക് പോകുന്ന ആ ഒരു കംഫേർട്ടിനെ അതവർ സ്വാംശീകരിച്ച് എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ വന്ന മറ്റൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്വകാര്യ ബസ്സിൽ, നമുക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ അത്ര പറ്റുന്നില്ല, ഒരു ഓർഡിനറി ബസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഈ സംവരണം കൊണ്ട്, ഞാൻ സംവരണ വിരുദ്ധനായതുകൊണ്ട് പറയുന്നതല്ല, ഈ സംവരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പ്രധാനമായി ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു ഓഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ സ്വകാര്യ ബസ്സിലെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കുക. അതായത് വൈകുന്നേരം നമ്മൾ ഒരു ജോലി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്വകാര്യ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു യുവാവ്, അതായത് ആക്റ്റീവ് യങ് ഏണിംഗ് മെമ്പർ ആയിട്ടുള്ളൊരു ആൾ, ഏത് സീറ്റിലാണ് ഇരിക്കേണ്ടത്? ഏത് സീറ്റിലിരിക്കും? ഒന്നാമത് ഇടക്കുള്ള ഏതെങ്കിലും ടൗണിൽ ഏതൊക്കെയുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സീറ്റ് കിട്ടില്ല. അപ്പം മിക്കവാറും നടന്നിട്ടോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ടോ എങ്ങനെയെങ്കിലും കൂട്ടുകാരുടെ എന്തെങ്കിലും വെച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ, ബസ് സ്റ്റാൻഡിൽ പോയി കയറുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. ഏത് സീറ്റിലിരിക്കും? കാരണം ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം മിക്കവാറും സ്ത്രീകളുടെ സെക്ഷനാണ്. അതിൽ തന്നെ മുതിർന്ന സ്ത്രീ, വികലാംഗ, ദിവ്യാംഗ സ്ത്രീ, അമ്മയും കുഞ്ഞും എന്നൊക്കെ പറഞ്ഞ് അവസാനം സ്ത്രീകളുടെ സെക്ഷൻ ഏതാണ്ട് ആണുങ്ങളുടെ സെക്ഷൻ്റെ അടുത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ഇതാണ് ഉള്ളത്. റിസർവേഷനാണ് ഇപ്പം കേരളത്തിൽ വലത്തു ഭാഗത്ത് ബസ്സുകൾ, ഓർഡിനറി ബസ്സുകളിൽ കണ്ടുവരുന്നത് അല്ലേ. പിന്നെയുള്ള ആണുങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റ് എവിടെയാ? ലോങ് സീറ്റ്. ലോങ് സീറ്റിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കില്ലേ, തുള്ളിക്കൊണ്ടിരിക്കില്ലേ ഓരോ ബമ്പിനും ഒക്കെ? ആരാണ് അങ്ങനെ ഒരു 5-10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുക? പിന്നെയുള്ള തൊട്ട് മുമ്പിലത്തെ ലോങ് സീറ്റിന് തൊട്ട് മുമ്പിലത്തെ രണ്ട് സീറ്റുകളിലെന്ന് വെച്ചാൽ ടയറിൻ്റെ കാരണം ഇതൊന്നും കുറച്ചൊരു ഹൈറ്റിലായിരിക്കും. അപ്പോൾ ഇരിക്കാനൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. മുണ്ട കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കാൻ പ്രശ്നമുണ്ട്. മാത്രമല്ല കീശയിലിരിക്കുന്ന മൊബൈലും ഇതൊക്കെ അങ്ങ് താഴോട്ട് വരികയും ചെയ്യും. ആ രണ്ട് സീറ്റിന് വലിയ സുഖമില്ല. മാത്രമല്ല ഇടത് ഭാഗത്തുള്ള സീറ്റുകൾ, നിങ്ങളൊന്നും കൂടെ ഓർമ്മിക്കണം, ഇടത് ഭാഗത്തുള്ള സീറ്റുകൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ടൈറ്റായിട്ട് കൺജസ്റ്റീറ്റാണ് വെച്ചിരിക്കുന്നത്. കാരണം അവിടെയാണ് രണ്ട് വാതിലുള്ളത്, ഇറങ്ങാനും കയറാനും ഉള്ള ആണുങ്ങൾക്കുള്ള പെണ്ണുങ്ങൾക്കും ഉള്ളത്. അപ്പോൾ കുറച്ചും ടൈറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനെ ഈ ഒരു ഇടുങ്ങി ഒരു ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീലിങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ഇടതുവശത്തെ സീറ്റുകളിൽ മൊത്തത്തിലിരുന്ന് കഴിഞ്ഞാൽ. ഇടതുവശത്ത് കുറച്ച് മുമ്പോട്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ധാരാളം സ്ത്രീകളുണ്ടാവും, പിന്നെ തുറന്നു കൊടുക്കേണ്ടി വരും. ക്ലീനറൊന്നും ഇല്ലെങ്കിലും, മുമ്പിലില്ലെങ്കിൽ തുറന്നു കൊടുക്കലും അടക്കലും പിടിക്കലും തന്നെയായിരിക്കും പരിപാടി ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യഥാർത്ഥ ഒരു യങ് ഏണിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇരിക്കാനായിട്ട് 1-2 റോ സീറ്റുകൾ അല്ലെ, മാക്സിമം 4-5 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ സീറ്റ് നിങ്ങൾ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാലിയായിട്ടുള്ള ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ബസ് കാലിയായിട്ടുള്ള ബസ് കയറാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഏത് സീറ്റിലിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ലോങ് സീറ്റിലിരിക്കില്ല, ദിവ്യാംഗ സീറ്റിലിരിക്കാൻ പറ്റില്ല, സ്ത്രീകളുടെ സെക്ഷനിലിരിക്കാൻ പറ്റില്ല, അതിൻ്റെ ഇടയിൽ ഇടത്ത് വശത്തിരുന്ന് കഴിഞ്ഞാൽ കാല് വേദന, മുട്ട് കുറച്ച് നിങ്ങളുള്ള ആൾക്കാരാണ് മുട്ടൊരു വേദന, അതിനെ ഇടുക്കിയിരിക്കണം. പിന്നെ ഈ റിസർവേഷൻ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇടയ്ക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എണീച്ച് കൊടുക്കേണ്ടത്. കംഫർട്ടബിൾ സീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 4-5 സീറ്റുകൾ മാത്രമേ അല്ലെങ്കിൽ 4-6 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരെന്താ ചെയ്യുന്നത്, ഇപ്പം ബൈക്കിൽ പോവും അല്ലെങ്കിൽ കാറിൽ പോവും, കാറ് ഷെയർ ചെയ്ത് പോവും. ബൈക്കിലാണ് കൂടുതലും ആൾക്കാർ ഇപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്. പല ആളുകളും ബൈക്കിൽ നിന്ന് ഇറങ്ങാത്ത ആൾക്കാരുണ്ട്. ബസ് കയറിയിട്ട് 1-2 വർഷങ്ങളായ ആളുകൾ അല്ലെങ്കിൽ എത്രയോ വർഷം, 5 വർഷമൊക്കെ ആയ ആളുകൾ ഇഷ്ടംപോലെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം അതാണ് ലാഭകരം, കാരണം പൈസയും കുറവാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ, ഒരു 25 കിലോമീറ്റർ സഞ്ചരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 25 ഇപ്പോൾ ഒരു ദിവസം 12 ഇങ്ങോട്ട് വരുന്ന ആൾക്ക് ഏകദേശം 15-30 രൂപയുടെ ചിലവുണ്ട്. രണ്ടുപേർ പോകുകയാണെങ്കിൽ 60 രൂപയുടെ ചിലവുണ്ട്. ബൈക്കിന് 50 കിലോമീറ്റർ മൈലേജ് കിട്ടുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1.5 ലിറ്റർ എണ്ണേ വേണ്ടു, 40 രൂപക്ക് ശരിക്കും പറഞ്ഞാൽ ആ ചിലവ് കഴിയും. അപ്പോൾ ഏതാ ലാഭം? ബസ്സിൽ കഷ്ടപ്പെട്ട് ബസ്സുകാരൻ്റെ സമയത്തിന് പോകുന്നതാണോ ലാഭം, അല്ലെ ബൈക്കിൽ നമ്മുടെ സമയത്തിന് നമ്മൾ പോകുന്നതാണോ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സമയലാഭവും, എന്താ പറയുക, പണത്തിൻ്റെ ഇത് ലാഭവും എല്ലാം നമ്മൾ രണ്ടുപേരും ബൈക്ക് എടുത്ത് പോകുന്നതാണ്. ആകെയുള്ള ഈ മഴക്കാലത്ത് കുറച്ച് മഴ അനേണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അതെ, അപ്പോൾ ഈ പ്രശ്നമുള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണ ആളുകൾ ഇപ്പം ബസ് ഒഴിവാക്കുന്നത്, ബസ്സിൽ കയറാൻ പറ്റാത്തത്. അപ്പോൾ ഇതിന് ഞാൻ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഈ പിന്നെ ബസ്സിൽ ഇഷ്ടം പോലെ ഈ രാവിലത്തെ സമയമാണ് ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും, ഭയങ്കര തിരക്ക്, ഉന്തും തള്ളും ആകെ. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം, ഇപ്പം നിങ്ങളിപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യങ് ആക്റ്റീവ് ആളാണെങ്കിൽ അവനെന്താ കുറച്ച് നിന്നിട്ട് പോയാൽ എന്താ ബുദ്ധിമുട്ട്, അല്ലെ അവൻ ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ സമൂഹത്തിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സെക്ഷന് വേണ്ടി കുറച്ച് ത്യാഗം ചെയ്യണ്ടേ? അപ്പോൾ അതിൽ പറയാനുള്ളത് എല്ലാ ദിവസവും ത്യാഗം ചെയ്യാനൊന്നും ആരും തയ്യാറാവില്ല അല്ലേ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ, ഈ യങ് ആക്റ്റീവായ ആൾ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ സമയം നിന്നിട്ടായിരിക്കും വരുന്നുണ്ടാകുക. ഒരു ഹോട്ടൽ പണിക്കാരൻ 8-10 മണിക്കൂർ നിൽക്കുകയാണ് ചെയ്യുന്നത്, നിൽപ്പ് ജോലിയാണ്. ഒരു അധ്യാപകൻ, ഒരു മാഷ ആലോചിച്ച് നോക്കി, മാഷന്മാരുടെ ഇപ്പം പോകുന്ന ബസ്സിൽ പോകുന്ന ആളൊന്നും ഇപ്പം ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മേശ, ഒരു തൊഴിൽ എന്താ പറയുക, തേപ്പ് പണി നടക്കുന്ന ഒരാൾ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാളെന്ന് അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന ഒരാൾ, ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബസ് കൈ കിട്ടുന്നതെങ്കിൽ അതിൽ ഇരിക്കാൻ ഈ ആൾക്ക് പറ്റില്ലെങ്കിൽ, അല്ലെ അയാൾ ഫുൾ പൈസ കൊടുത്ത് പോകുന്ന പേയിങ് മെമ്പറിന് ഫുൾ പൈസ കൊടുത്ത് പോകുന്ന ആൾക്ക് ഒരു ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ ബസ്സിന് പറ്റുന്നില്ലെങ്കിൽ, അല്ലെ ഇരിക്കാനുള്ള സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആണെങ്കിൽ, ആളെന്തിനാ അതിൽ പോകുന്നത്? ബസ്സിൽ സ്വകാര്യ ബൈക്കിൽ പോയിക്കൂടെ, അല്ലെ കാറെടുത്ത് തന്നെ പോയാൽ നഷ്ടമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. അതാണ് ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം ഞാനിത് ഓർഡിനറി ബസ്സിൻ്റെ പ്രശ്നം പറഞ്ഞ് ഇപ്പം പ്രശ്നം മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പം അതിൻ്റെ കൂടെ ചില സൊല്യൂഷൻ ഇപ്പം ഞാനിപ്പം ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം പറഞ്ഞ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലൊക്കെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ബസ് ബൈപ്പാസുകൾ വരണം. അതൊക്കെ വലിയ ചിലവുകളാണ്, അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ബൈപ്പാസ് ഉണ്ടാക്കുന്നുണ്ട്, റോഡ് വീതി കൂട്ടുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു പ്രധാന ഒരു സജഷൻ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ റിസർവേഷൻ എല്ലാം കൂടിയിട്ട് ഒരു സീറ്റ്, ഒരു സീറ്റ്. കാരണം എല്ലാ ബസ്സിലും ഇത്രയധികം ജനസംഖ്യയൊന്നും ഇപ്പം ആൾക്കാർ പോകുന്നില്ല. ഇപ്പം എന്താ പറയുക, ലോങ് സീറ്റ് കഴിഞ്ഞ് തൊട്ട് മുമ്പിൽ സീറ്റിലോ ആ ഒരു സീറ്റ് കൊടുക്കുക ബസ്സിലെ, ഒരു സീറ്റ്. അതായത് മുതിർന്ന പൗരനോ ദിവ്യാംഗനോ ആരാണെന്ന് വെച്ചാൽ ഒരു സീറ്റ്. സ്ത്രീകൾക്ക് രണ്ടോ ഇതോ, സ്ത്രീകളാണ് ഇപ്പം അതിൽ കൂടുതൽ പോകുന്നത്, ആണുങ്ങളിപ്പം പോകുന്നില്ല. അപ്പം അതുകൊണ്ട് സ്ത്രീകളുടെ സെക്ഷൻ നമ്മൾ ശരി മൂന്ന് റോ അവർക്ക് കൊടുക്കുന്നുള്ളൂ, ഞാൻ പറയുന്നില്ല ഒന്നും. പിന്നെ പ്രധാനപ്പെട്ട ചെയ്യേണ്ടത് ഈ റണ്ണിങ് ടൈം കുറക്കുക. പല സ്ഥലത്തും ഈ പണ്ട് ഇപ്പം പണ്ട് ആളുകളുടെ ലൈഫ് സ്റ്റൈലേ വളരെ മെല്ലെയായിരുന്നു. ഇപ്പം ആളുകൾക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോകണം, ഒരു സ്ഥലത്ത് കാത്തു നിൽക്കാൻ പറ്റില്ല. 10 കിലോമീറ്റർ യാത്രയ്ക്ക് വേണ്ടി 1 മണിക്കൂറൊന്നും ഇരിക്കാൻ ഒരാളും തയ്യാറല്ല. 10 കിലോമീറ്റർ മാക്സിമം അരമണിക്കൂറുണ്ട്. ഇത് അങ്ങനെയല്ല, ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ടൗണ് വിടുമ്പോൾ തന്നെ ഏകദേശം 20 മിനിറ്റ് വേണം. പിന്നെ ഏതെങ്കിലും ബ്ലോക്ക് ഇതൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അതൊന്നും ഇനിയത്തെ കാലത്ത് നടക്കുന്ന കേസുകളല്ല, അതൊന്നും ഇനിയത് ആരും സഹിക്കാനും പറ്റില്ല. ബസ് നിങ്ങൾ ഓടുകയാണെങ്കിൽ ഓടുന്ന സമയം ഒരു സ്ഥലത്ത് നിന്ന് ഓടിയിട്ട് അടുത്ത സ്ഥലത്ത് എത്താൻ വേണ്ടി ലിമിറ്റഡ് ടൈം മാത്രം, 10 മണിക്കൂർ 10 കിലോമീറ്റർ ആണ് നിങ്ങൾ ദൂരമെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഓടി തീരണം. അത് കഴിഞ്ഞ് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട സമയം ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ബസ്സുകളിലുണ്ട്, മെല്ലെ 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 എല്ലാ ബസ്സും ഓടിക്കൊണ്ടേ ഇരിക്കുക. അത് പറ്റില്ല. നിങ്ങൾ ബസ്സിൽ അവിടെ എത്തുന്നു, നിർത്തുന്നു, അടുത്ത ആൾക്ക് ചെയ്യുന്നു, കൂടുതൽ ട്രിപ്പ് പോരട്ടെ. അപ്പം ഒന്ന് റണ്ണിങ് ടൈം കുറക്കുക, രണ്ടാമത് റിസർവേഷൻ എല്ലാം കൂടി ഒരു സീറ്റ്, ജനസംഖ്യയുള്ള അനുപാതത്തിന് വേണ്ടിയിട്ട് ഒരു സീറ്റ്. പിന്നെ നമുക്ക് ഓഫർ ചെയ്യാവുന്ന സീറ്റുകളായിട്ട് മാറ്റാം, എന്ന് വെച്ചാൽ പൗരബോധം കൊണ്ട് നമ്മൾ കൊടുക്കാവുന്ന ഒരു സീറ്റായിട്ട്. അല്ലാണ്ട് ഇത് ഈ എണീപ്പിക്കുന്ന തരത്തിലുള്ള സീറ്റുകൾ അങ്ങനെ റിസർവ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു സജഷൻ പറയുന്നതെന്ന് വെച്ചാൽ, ജനങ്ങൾ ബസ്സിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക റോഡിൽ. കാരണം നിങ്ങൾ കാറ് പോകുമ്പോൾ 4 പേരുടെ സമയമാണ് പോകുന്നതെങ്കിൽ, ബൈക്ക് പോകുമ്പോൾ 2 പേരുടെ സമയമാണ് പോകുന്നതെങ്കിൽ, നടക്കുമ്പോൾ നിങ്ങളുടെ മാത്രം സമയമാണ് പോകുന്നതെങ്കിൽ, ബസ്സിന് നിൽക്കുമ്പോൾ ഒരു ബസ്സിന് നിങ്ങൾ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ 50 പേർക്ക് ആ സമയം ലഭ്യമാണ്. ഒരു ബസ്സിന് നിങ്ങൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ 50 പേരുടെ സമയമാണ് നിങ്ങൾ കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പൗരബോധം നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. ഒരു ബസ്സുകാരൻ ബാക്കിൽ വന്ന് ഹോൺ അടിച്ചു പെട്ടെന്ന് കൊടുക്കുക, ബസ് വളരെ പെട്ടെന്ന് എത്തിക്കുക. ബസ്സുകാരൻ ബാക്കിൽ നിന്ന് നിങ്ങൾ കാർ ഓടിച്ചു പോകുമ്പോൾ ബസ് പെട്ടെന്ന് ബാക്കിൽ വന്നു, അവനൊരു സൗകര്യം കൊടുക്കുക. കാരണം ആ ബസ്സുകാരുള്ള എല്ലാ ആളുകളും നിങ്ങളെപ്പോലത്തെ കാറിൽ പോകുന്ന എല്ലാ ആളുകൾക്കും നിങ്ങളെ പോലെ തന്നെ പൈസയുള്ള ആളുകളാണ്. അവരെല്ലാം കാറെടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തൂല. അപ്പം നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് പോകുന്ന അതേ രീതിയിൽ റോഡ് വീതിയൊന്നും ഇപ്പം കൂടുകയൊന്നുമില്ല, പുതിയ റോഡ് വരാനും വലിയ ബുദ്ധിമുട്ടാണ്. ബസ്സുകാരും വരുന്നുണ്ട്, ബസ്സിന് മാറി സ്ഥലം മാറി കൊടുക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ബസ്സുകാർ ഈ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിൽ നിർത്തിയിട്ട് 10 മിനിറ്റ് നിർത്തുന്ന പരിപാടി, കാരണം നമ്മൾ 5 പിന്നെ കാറിന് ഓവർടേക്ക് ചെയ്ത് അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു അവിടെ 2 മിനിറ്റ് ഇരുത്തുന്ന പരിപാടി ഇല്ലേ, അത് പാടില്ല. അത് മസ്റ്റായിട്ടും നിർത്തണം. ആളുകൾ ആ സമയത്ത് ഇപ്പം എല്ലാ സ്ഥലത്തും GPS ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ ഓരോ റൂട്ടിലെ ആളുകൾ തമ്മിൽ ആ GPS ഉള്ള ഇതുണ്ടെങ്കിൽ ആ ഒരു ആപ്പൊക്കെ ആക്കാം. സ്ഥിരമായിട്ട് ഒരേ റൂട്ട് പോകുന്നതാണെങ്കിൽ ഏതൊക്കെ ബസ് എവിടെയൊക്കെ എത്തി, നമ്മളങ്ങനെ കൂടുതൽ സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 2 ബസ് വന്നു, 3rd ബസ് ബാക്കിൽ തൊട്ട് ബാക്ക് തന്നെ വരുന്നുണ്ട്, ഈ ഇടിച്ചു കയറി 2nd ബസ്സിൽ അല്ലെങ്കിൽ ഈ ആദ്യത്തെ 2 ബസ്സുകളിൽ ഇടിച്ചു കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബസ്സിന് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക, കാരണം അതിൽ 50 പേരുടെ ഒരു ഓരോ മിനിറ്റാണ് നമുക്ക്, ഓരോ 50 പേരുടെ ഓരോ മിനിറ്റ് എന്ന് വെച്ചാൽ 50 മിനിറ്റാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് മനസ്സിലാക്കുക. ജനം ബസ്സിന് സൈഡ് കൊടുക്കുക, സ്റ്റോപ്പിൽ നിർത്തിയിടുന്ന പരിപാടി അവസാനിക്കുക. പിന്നെയുള്ളത് കാര്യം എന്ന് വെച്ചാൽ, ബസ് തൊഴിലാളികളുടെ ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയത്തെ കാലത്ത് ബസ് തൊഴിലാളികൾ മൊത്തത്തിൽ ഡ്രൈവർ ജോലി മൊത്തത്തിൽ ഇനി അത്ര പറയാൻ പറ്റില്ല എത്ര കാലം മുമ്പോട്ട് പോകും ഈ ഡ്രൈവർ ജോലി എന്നുള്ളത്. കാരണം സെൽഫ് ഡ്രൈവ് കാറുകളെല്ലാം വരികയാണ്, പിന്നെ ടെസ്ലയുടെ പോലത്തെ ഓട്ടോ ഡ്രൈവ് അതായത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന പല തരത്തിലുള്ള പല പരിപാടികളും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതൊന്നുമല്ല നമ്മൾ പറയേണ്ട ഉദ്ദേശം. പാർട്ട് ടൈം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സുകൾ പാർട്ട് ടൈം ആകുന്ന പരിപാടി പറ്റുമെങ്കിൽ, കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ സമൂഹത്തിന് നല്ല, കാരണം ഒരു 50 പേര് പോകുന്ന ഒരു ബസ് എന്ന് വെച്ചാൽ 50 കാറുകളോ അല്ലെ 50 ബൈക്കുകളോ നമ്മൾ അത്രയും ലാഭിക്കാം. അതിൻ്റെ സമയവും എല്ലാ സ്ഥലവും എണ്ണയും മലിനീകരണവും ഒക്കെ ഒഴിവാക്കാം. പാർട്ട് ടൈം ജോലി എന്ന് വെച്ചാൽ രാവിലെ ഒരു ഇപ്പോൾ ബസ് തൊഴിലാളി തന്നെ രാവിലെ ഒരു 6 മണി തൊട്ട് 10 മണി വരെ ബസ് ഓടിക്കുന്നു, അത് കഴിഞ്ഞ് മൂപ്പരെന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നു, ടൗണിലുള്ള എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നു, വൈകുന്നേരം 4 മണി തൊട്ട് പിന്നെയോ 8 മണി വരെ അവൻ പിന്നെ വീണ്ടും ഓടിക്കുന്നു. 10 to 4 അല്ലെങ്കിൽ 10 to 3 ആ ബസ് അവിടെ സൈഡിലെവിടെയും കിടന്നോട്ടെ. അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഇപ്പോൾ ഇത് അത് ചെയ്യണമെന്നില്ല, അങ്ങനെ ഒരു പാർട്ട് ടൈം ജോലിയാക്കി കാണാൻ ബസ് തൊഴിലാളിയെ ഒരു സാധാരണ ഓർഡിനറി ബസ്സിൽ കണ്ട് അങ്ങനെ ഒരു സജഷൻ ഞാൻ വെക്കുകയാണ്. പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമം ചാർജ് കുറച്ചേ പറ്റൂ. 8 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 8 രൂപ 2 പേര് 8 രൂപ അല്ലെങ്കിൽ 3 പേര് 8 രൂപ പോകുന്നതിനേക്കാളും ആൾക്കാർ കംഫർട്ടബിളായി തോന്നുന്നത് വെച്ചാൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഈ ബസ്സിൽ സിറ്റിൻ്റെ ഉള്ളിൽ എല്ലാ ആൾക്കാരും ഓട്ടോറിക്ഷ ഇത്ര കാര്യത്തിൽ പോകുന്നത്. തൊട്ടടുത്ത ബസ് സ്റ്റോപ്പ് പോയി തൊട്ടടുത്ത് പിന്നെ ജംഗ്ഷൻ ഒരു 500 മീറ്റർ അപ്പുറത്തേക്ക് ഓട്ടോ പിടിക്കാൻ ആൾക്കാരെന്താ പോകുന്നത്? അല്ലെങ്കിൽ ആ റൂട്ടിൽ ഇഷ്ടംപോലെ ബസ് പോകുന്നുണ്ട്. കയറിയ 8 രൂപ കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചിട്ടാ മിനിമം ഡിസ്റ്റൻസ്, അതായത് ഫസ്റ്റ് 500 മീറ്ററോ അല്ലെങ്കിൽ 1 കിലോമീറ്ററോ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് 5 രൂപ മാത്രം മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ചില്ലറായിട്ട് 5 rupees ആ ചില്ലറക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. ഇതിൽ നിന്നും നെക്സ്റ്റ് അംഗീകൃതമായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റോപ്പ്, നെക്സ്റ്റ് സ്റ്റേജ് അല്ല ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് അടുത്ത സ്റ്റോപ്പ് മിക്കവാറും ഒരു 200 മീറ്ററോ അല്ലെങ്കിൽ 500 മീറ്റർ മാക്സിമം 500 മീറ്റർ അപ്പുറത്തുള്ളൊരു സ്റ്റോപ്പായിരിക്കും, അവിടെ പോകാൻ വേണ്ടി 5 രൂപ. അത് ഒന്ന് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റേത് ശരി, അടുത്ത സ്റ്റേജിലേക്ക് 8 രൂപ തന്നെ കൂടുതലാണ്. ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റേറ്റീവ്നെസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ബസ് വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് തകർന്നാൽ അറിയാമല്ലോ, കംപ്ലീറ്റ് ആൾക്കാരും ഓട്ടോയും മറ്റെന്താ പറയുക കാറും ബൈക്കും എടുത്ത് നാട്ടിലിറങ്ങും, പിന്നെ ഒരാൾക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. 10 മണിക്ക് ഓഫീസിലെത്താന്ന് വെച്ചാൽ അസംഭവിയാവും, കാരണം അറിയുന്നവനും അറിയാത്തവനും എല്ലായിടത്ത് വണ്ടി ഓടിക്കും ബസ് വ്യവസായം തകർന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു വ്യവസായമാണ്, മുമ്പോട്ട് പോകേണ്ട ഒരു വ്യവസായമാണ്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഈ റിസർവേഷൻ ഒന്ന് കുറച്ച് കുറക്കുക, പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ ടൈമിങ്ങിലും വെക്കുക. വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ പോകുന്ന ആ ഏണിംഗ് മെമ്പർ, ആ ഏണിംഗ് മെമ്പർ പോകുന്ന ടൈമിന് എങ്കിലും കുറച്ചൊന്ന് റിസർവേഷൻ കുറച്ച് കുറക്കുക. വൈകുന്നേരം കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് വരുന്ന ഒരു ഹോട്ടൽ തൊഴിലാളി പോലൊന്ന് ഈ ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. അപ്പം എന്താ ആകെ 2-3 സീറ്റിലുള്ളൂ. ആ സ്ഥിതി വിശേഷം വൈകുന്നേരത്തെ ഒരു 4-5 മണിക്കൂറിലെങ്കിലും ഒഴിവാക്കുക. ഇപ്പം തന്നെ പറയുന്നില്ലേ വൈകുന്നേരം സ്കൂൾ വിട്ട സമയത്ത് ടിപ്പർ ലോറി ഓടുന്നില്ല എന്ന്. അങ്ങനെ പല ഔട്ട് ഓഫ് ബോക്സ് ചിന്തകളും നമുക്ക് വേണം. റണ്ണിങ് ടൈം കുറക്കണം, ബസ്സിന് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പരസ്യങ്ങളോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ആളുകളെ ഒന്ന് ഇതൊക്കെ ഒന്ന് എന്താ പറയുക എല്ലാവരുടെയും ഒരു പൊതു ബോധം ഉണർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കും. കാരണം നമ്മളെല്ലാവരും വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ ബസ് വ്യവസായം തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ബസ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, എല്ലാ കാലത്തും ആവശ്യമുള്ള സംഭവമാണ്. എന്നാൽ ശരി എന്നാൽ ഓക്കെ, കുറച്ച് നീണ്ടുപോയി, നന്ദി.